നജാഷി ആകട്ടെ ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഇസ്ലാം മറച്ചു വെക്കുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോയി. 9-ാമത്തെ വർഷത്തിൽ നജാഷി മരണപ്പെട്ടു. നജാഷി മരിക്കുന്നത് ഹിജറ 9-ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടിയാണ് സലാത്തുൽ ഗായിബ് മറഞ്ഞവർക്ക് വേണ്ടിയുള്ള നിസ്കാരം മയ്യത്ത് നിസ്കാരം നിർവഹിച്ചത്. സഹാബികൾ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി സലാത്തുൽ ഗായിബിന്റെ നിസ്കാരം, അതായത് മരിച്ച മയ്യത്തെ അവർ മറഞ്ഞ് മയ്യത്തിനു വേണ്ടിയുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. കാരണം നജാഷി നസ്രാനികളുടെ നാട്ടിലായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചതായി ഹദീസുകളിൽ വന്നതായി കാണാം. ശരി, ഇതാണ് 2-ാമത്തെ ഹിജറയിൽ സംഭവിച്ച കാര്യം. 2-ാമത്തെ ഹിജറ, അതോടൊപ്പം 2-ാമത്തെ ഹിജറയിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒന്ന് അവർ തിരിച്ചു വന്ന സംഭവമാണ്. ഹിജറ പോയ ഈ 100 ആളുകൾ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അവർ ഓരോ കൂട്ടം കൂട്ടമായാണ് പിന്നീട് അബിസീനിയയിൽ നിന്ന് ഹബശയിൽ നിന്ന് അവർ തിരിച്ച് മദീനയിലേക്ക് വരുന്നത്. ചില ആളുകളുടെ അഭിപ്രായ പ്രകാരം ചിലർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ചുരുക്കി പറയാം, അബിസീനിയയിലേക്ക് ഹിജറ പോയ ഈ സംഘം അവർ പൂർണ്ണമായി തിരിച്ചു വരുന്നത് ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖൈബർ യുദ്ധത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഖൈബർ യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിലാണ്. റസൂലുള്ളയുടെ ഖൈബർ യുദ്ധം വിജയിച്ചതിന് ശേഷം കിടങ്ങുകുഴിച്ചുണ്ടായ യുദ്ധം, അത് മദീനയിൽ സംഭവിച്ച യുദ്ധമാണ്. ആ യുദ്ധം വിജയിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ജഅഫർ ഇബ്നു അബി താലിബിന്റെ നേതൃത്വത്തിൽ അബിസീനയിലേക്ക് പോയ മുസ്ലിമീങ്ങളുടെ സംഘം തിരിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വർഷത്തിൽ വലിയ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. ഹിജറ 7-ാം വർഷത്തിലാണ് അബിസീനയിലേക്ക് പോയ ഈ സംഘം മദീനയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇത്ര കാലം, ഈ ദീർഘമായ കാലഘട്ടത്തോളം അവർ മുസ്ലിമീങ്ങൾ അബിസീനിയയിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അബിസീനിയയിലേക്കുള്ള ഈ ഹിജറയിൽ ഉള്ള പാഠങ്ങളിൽ ഒന്ന്, പല പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇമാം സുഹൈലി, ധാരാളം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇതിലുള്ള പാഠങ്ങളിൽ ഒന്ന്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദീൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥ അയാൾ പേടിക്കുകയും അങ്ങനെ ഇസ്ലാമികമായി അയാൾക്ക് ഇപ്പോൾ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അയാൾക്ക് അതിന് സാധിക്കുന്ന നാട്ടിലേക്ക് പോകൽ നിർബന്ധമാണ്. അതാണ് ഹിജറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് അയാളുടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ അയാൾ ഇപ്പോൾ നിൽക്കുന്ന നാട്ടിൽ സാധിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ അയാളുടെ ദീൻ നഷ്ടപ്പെടുമെന്ന പേടി അയാൾക്ക് ആ നാട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടെങ്കിൽ, തന്റെ ദീൻ സുരക്ഷിതമാക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് ഹിജറ പോകൽ അയാൾക്ക് നിർബന്ധമാണ്. അത് ചില സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ നാടായിക്കൊള്ളണമെന്ന് പോലുമില്ല. ഇവിടെ സംഭവിച്ചതുപോലെ, ഇവിടെ മക്ക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന നാടാണ്, സഹാബികളുള്ള നാടാണ്, കഅബയുള്ള നാടാണ്, ഖുർആൻ അവതരിച്ച നാടാണ്, അനേകം പ്രത്യേകതകളുള്ള നാടാണ് മക്ക. ഈ മക്കയിൽ നിന്നാണ് നസ്രാനികളുടെ നാടായ, അവർക്ക് ഭരണമുള്ള, അവർ ബഹുഭൂരിപക്ഷമുള്ള നാട്ടിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോയത്. ഈ ഹിജറ പോയ ആളുകളാകട്ടെ, അവർ 2 ഹിജറ ലഭിച്ച ആളുകളാണ്, സഹാബികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തത് വലിയ മഹത്തരമായ അമലാണ്, പ്രവൃത്തിയാണ്, മഹത്തരമായ ഇബാദത്താണ്. അപ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന നാട്ടിലേക്ക് മാറി താമസിക്കുക എന്നത് മുസ്ലിമായ ഓരോ ആളുകളുടെയും നിർബന്ധ ബാധ്യതകളിൽ പെട്ടതാണ് എന്ന പാഠം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇനി ഒരാൾക്ക് ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അനിസ്ലാമിക രാജ്യത്തേക്കാണെങ്കിലും അയാൾ മാറി താമസിക്കട്ടെ, അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ. ഒരു നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് അയാൾ മാറി താമസിക്കട്ടെ. അത് ചിലപ്പോൾ രാജ്യങ്ങളായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ചില നാടുകളിലാവും. പിന്നെ അവിടെ മുസ്ലിമായി ജീവിക്കുക എന്നത് വലിയ പ്രയാസമായിരിക്കും. അത് ചിലപ്പോൾ ഒരു പഞ്ചായത്തായിരിക്കും. ആ പഞ്ചായത്തിൽ കുറെ പ്രയാസം ഉണ്ടാവും. അവൻ മുസ്ലിമുകളുള്ള സ്ഥലത്തേക്ക് മാറട്ടെ, അവിടെ അവൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവന്റെ ഇസ്ലാമിന്റെ അടയാളങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അവന്റെ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ശിർക്കും അതിന്റെ ആളുകളും ഷിർക്കിന്റെ അടയാളങ്ങളും കൂടെ പ്രകടമാണ്. അവന്റെ കുടുംബത്തിലേക്കോ അവനിലേക്ക് തന്നെയോ ഷിർക്ക് അതല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ കയറി വരുമെന്ന് അവൻ ഭയക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് അവൻ പോകട്ടെ. അതിന്റെ മാർഗത്തിൽ അവന് നഷ്ടമുണ്ടായാലും, ചിലപ്പോൾ വീട് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും, ഭൂമി നഷ്ടത്തിൽ വിൽക്കേണ്ടി, ചിലപ്പോൾ ഒന്നും വിൽക്കാൻ പറ്റാതെ അവൻ എല്ലാം ഇട്ടെറിഞ്ഞു പോരേണ്ടി വരും. അങ്ങനെ എല്ലാം സംഭവിച്ചാലും അവൻ ഏറ്റവും വലുത് അവന്റെ ദീനാണ് എന്ന കാര്യം അവൻ സ്വന്തത്തെ ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ത്യാഗം സഹിക്കാൻ അവൻ തയ്യാറാവുകയും വേണ്ടതുണ്ട് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇതാണ് അബിസീനയയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറ ചുരുക്കി പറഞ്ഞാൽ. ഈ സന്ദർഭത്തിൽ മക്കയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഷഅബു അബി ഫാലിബിൽ മുസ്ലിമീങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ ഉപരോധിച്ചു എന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവർ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ മുസ്ലിമീങ്ങൾ അവരുടെ ദീനിൽ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. കുറെ ശിക്ഷിച്ചു നോക്കി, കുറെ പണം വാഗ്ദാനം ചെയ്തു നോക്കി, ധാരാളം വഴികൾ അവർ സ്വീകരിച്ചിരുന്നു. അതൊന്നും ഫലിക്കാതെയായി. ഇസ്ലാമാകട്ടെ വളരെ വ്യാപിക്കുകയും ജനങ്ങൾക്കിടയിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളിൽ ചില ആളുകൾ അവർ കൂടിയിരിക്കുകയും അങ്ങനെ അവർ പരസ്പരം ഇനി എന്താണ് അടുത്തതായി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അബിസീനിയയിൽ നിന്ന് മുശ്രിക്കുകൾ നാണം കെട്ട് തിരിച്ചു വരേണ്ടി വന്നു. അത് അവരുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവരിൽ ചില നേതാക്കന്മാർ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവർ ഒരു കരാർ തയ്യാറാക്കുകയും ചെയ്തു. ആ കരാർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദിനെ അബൂ താലിബോ അതല്ലെങ്കിൽ ബനു ഹാഷിം കുടുംബം അല്ലെങ്കിൽ ബനു അബ്ദുൽ മുത്തലിബ് കുടുംബം അവർ നബിയെ തിരിച്ചു നൽകുന്നതുവരെ, അവർ നബിയെ വിട്ടു നൽകുന്നതുവരെ, മുഹമ്മദിന്റെ ഈ പ്രബോധനം അവസാനിപ്പിക്കുകയോ അതല്ലെങ്കിൽ മുഹമ്മദിനെ അവർ വിട്ടു നൽകുകയോ ചെയ്യുന്നതുവരെ ബനു ഹാഷിം കുടുംബവുമായി ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വസ്തുവകകൾ വിൽക്കാൻ പാടില്ല. അവരിൽ നിന്ന് വസ്തുവകകൾ വാങ്ങാൻ പാടില്ല. അവരിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അവരുമായി കൂടിയിരിക്കരുത്. അവരോട് സഹകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അവരുമായി പൂർണ്ണമായ ബന്ധവിച്ഛേദനം ഉണ്ടാക്കുകയും അവർക്ക് കടുത്ത പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന കരാർ അവർ തയ്യാറാക്കി. അങ്ങനെ ഈ കരാർ അവർ അത് കഅബയുടെ മതിലിൽ ഈ കരാർ അവർ കെട്ടിത്തൂക്കുകയും ചെയ്തു. ഇതിനുശേഷം മക്കയിൽ മുസ്ലിമീങ്ങൾ കടുത്ത പ്രയാസങ്ങളുടെ ദിനങ്ങളാണ് പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്നത്. അബൂ താലിബ് അദ്ദേഹം ഈ ഒരു കരാർ ഉണ്ടായ വിവരം അറിഞ്ഞതോടുകൂടി അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ബനു അബ്ദുൽ മുത്തലിബിലും ബനു ഹാഷിമിലും പെട്ട ആളുകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുകൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഞാനാകട്ടെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ആരാണ് എന്നോടൊപ്പം ഉള്ളത്? അവരെന്നോടൊപ്പം വരിക. ആരാണ് എന്നോട് എതിർത്ത് നിൽക്കുന്നത്? അവർക്ക് പോകാം. അങ്ങനെ അബൂ താലിബിന്റെ സംസാരം കേട്ടപ്പോൾ ബനു ഹാഷിം കുടുംബവും ബനു അബ്ദുൽ മുത്തലിബ് കുടുംബവും അവർ മുഴുവനായി അബൂ താലിബിനോടൊപ്പം നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിൽ മുശ്രിക്കുകളുണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ അബൂ താലിബിനോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. അബൂ ലഹബ് ഒഴികെ, അബൂ ലഹബ് മാത്രമാണ് ഈ വിഷയത്തിൽ ഖുറൈശികളോടൊപ്പം നിന്നത്. ബാക്കി എല്ലാവരും അബൂ താലിബിന്റെ നിലപാടിനോട് യോജിച്ചു. അതിന് കാരണം അവരുടെ കുടുംബ ബന്ധവും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന കുടുംബത്തോടുള്ള സ്നേഹവും അതിന്റെ പേരിൽ ഉണ്ടായിരുന്ന വൈകാരിക ബന്ധങ്ങളും ഒക്കെയായിരുന്നു. അങ്ങനെ ഹാഷിം കുടുംബവും അബ്ദുൽ മുത്തലിബിന്റെ കുടുംബവും അവർ ഷഅബു അബി താലിബ് അല്ലെങ്കിൽ ഷഅബു അബ്ദുൽ മുത്തലിബ് എന്ന് അറിയപ്പെട്ട മലകൾക്ക് ഇടയിലുള്ള ഒരു താഴ്വാരത്തിൽ അവർ അവിടേക്ക് മാറി താമസിച്ചു. ഈ സന്ദർഭത്തിൽ മക്കയിലെ ഖുറൈശികൾ അവർ കഴിയാവുന്ന രൂപത്തിലെല്ലാം മുസ്ലിമീങ്ങളെ ഈ സന്ദർഭത്തിൽ പ്രയാസപ്പെടുത്തി. അബൂ ലഹബ് അവൻ മക്കയിലേക്ക് കച്ചവടക്കാർ വരുമ്പോൾ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ അടുക്കൽ പോയി സാധനം വാങ്ങിക്കും. ഭക്ഷണ സാധനങ്ങളുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഖുറൈശികൾ എല്ലാവരും പോയി സാധനം വാങ്ങിക്കും, മുസ്ലിമീങ്ങൾക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാ സാധനവും ഒരു വാങ്ങിച്ചു വെക്കും. അബൂ ലഹബ് കച്ചവടക്കാരുടെ അടുക്കലെല്ലാം നടന്നു പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് സാധനം ചോദിച്ചാൽ ഇരട്ടി പണം പറഞ്ഞു, അവർക്കൊരിക്കലും വാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള വില നിങ്ങൾ പറയണം, എന്നിട്ട് നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. ഒരിക്കലും നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്. അങ്ങനെ മുസ്ലിമീങ്ങളെ അവർ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സന്ദർഭത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം, അവരുടെ മുസ്ലിമീങ്ങളുടെ പ്രയാസം വളരെ കടുത്തു എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ മക്കയിലേക്ക് രാവിലെ കഅബയുടെ അടുക്കലേക്ക് പുറപ്പെടും എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി. വൈകുന്നേരമായാലും ഒന്നും കയ്യിലില്ലാതെ അവർ തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് പോകും. അവരുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടായിരിക്കും. അവസാനം കഅബയുടെ പരിസരത്തേക്ക്, അവരുടെ പർവ്വതങ്ങൾക്കപ്പുറത്തേക്ക് മുസ്ലിമീങ്ങളുടെ കുട്ടികൾ കരയുന്ന കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ചില സഹാബികൾ അതിൽ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. വിശപ്പ് കടുത്തിട്ട്, വിശപ്പിന് ഭക്ഷണമില്ല, അതുപോലെ തന്നെ ധരിക്കാൻ വസ്ത്രവുമില്ല. കടുത്ത പ്രയാസത്തിലേക്ക് മുസ്ലിമീങ്ങളെ അവർ ഈ സന്ദർഭത്തിൽ തള്ളിവിടുന്ന സാഹചര്യമുണ്ടായി. അബൂ താലിബ് ആകട്ടെ, സുബ്ഹാനല്ലാഹ്, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് ഏറ്റവും നന്നായി ശ്രദ്ധിച്ചിരുന്നു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അബൂ താലിബ്, അദ്ദേഹം ജനങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കും. എന്നിട്ട് റസൂലുള്ളയോട് പറയും, നീ കിടക്കാനുള്ള സ്ഥലത്തേക്ക് പോയി കിടക്കാൻ പറയും. അങ്ങനെ ആരെങ്കിലും റസൂലുള്ളയെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാ മുഹമ്മദ് കിടന്നിട്ടുണ്ട് എന്ന് കാണാവുന്ന രൂപത്തിൽ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരിപ്പിൽ കൊണ്ടുപോയി കിടത്തും. എല്ലാവരും ഉറങ്ങി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ളയെ വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് മറ്റേതെങ്കിലും വിരിപ്പിൽ കൊണ്ടുപോയി കിടത്തും. റസൂലുള്ളയുടെ വിരിപ്പിൽ മറ്റാരെയെങ്കിലും കിടത്തും. ഇങ്ങനെ എല്ലാ ദിവസവും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അബൂ താലിബിന്റെ മനസ്സിൽ റസൂലുള്ളയോട് ഇത്ര കടുത്ത സ്നേഹം നിക്ഷേപിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സംരക്ഷണമായിരുന്നു എന്നതിലും യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ ഒരു കാലഘട്ടം അങ്ങേയറ്റം പ്രയാസത്തോടു കൂടിയാണ് മുസ്ലിമീങ്ങൾ കഴിച്ചുകൂട്ടിയത്. ഏതാണ്ട് 3 വർഷത്തോളം മുസ്ലിമീങ്ങൾ ഷഅബു അബി താലിബ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അവർ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ചില സഹാബികൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുമായിരുന്നു എന്നാണ്. അവർ ഇല തിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, അങ്ങനെ മരത്തിന്റെ ഇല അവർ ഭക്ഷിക്കുമായിരുന്നു. ആട് ഭക്ഷിക്കുന്നത് പോലെ ആ മരത്തിന്റെ ഇല ഭക്ഷിക്കും, അങ്ങനെ ആട് കാഷ്ടിക്കുന്നത് പോലെ അവർ കാഷ്ടിക്കുമായിരുന്നു എന്നാണ് സഹാബികൾ ചിലർ പറഞ്ഞതായി കാണാം. ഒരു ദിവസം ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മൂത്രം ഒഴിക്കാൻ ഇരുന്ന സ്ഥലത്തിന്റെ ഒരു എല്ലിന്റെ കഷ്ണം കിടക്കുന്നു. ഞാനത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു, വെള്ളത്തിലിട്ടു. എന്നിട്ട് ആ വെള്ളം, അത് എല്ല് അതിൽ മുക്കി ആ വെള്ളം കുടിച്ചാണ് 3 ദിവസം ഞാൻ ജീവിച്ചത് എന്ന് സഹാബികൾ ചില പറഞ്ഞതായി കാണാം. പല സഹാബികളും ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ഉപരോധത്തിന്റെ സമയത്ത് പല സഹാബികളും മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചു. ഖുറൈശികൾ എല്ലാവരും അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. ചില ഖുറൈശികൾ അവർക്ക് മുസ്ലിമീങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ആരെങ്കിലും മുസ്ലിമീങ്ങളെ സഹായിക്കാൻ പുറപ്പെട്ടാൽ മുശ്രിക്കുകൾ ഇവരെ തടഞ്ഞു വെക്കും, എന്നിട്ട് ഭീഷണിപ്പെടുത്തും ചില ആളുകളെ. ചില ആളുകളെ പരിഹസിക്കും, നാട്ടിൽ വഷളാക്കി കളയും, നിന്നെ ഉപരോധിക്കും, ഭീഷണിപ്പെടുത്തും. ചില ആളുകൾ, ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ, അവർ ആ ഒട്ടകത്തിനെ കെട്ടഴിച്ചു വിടും. എന്നിട്ട് ഷഅബു അബി താലിബിന്റെ നേർക്ക് തിരിച്ചു വെച്ച് അവർ ഒട്ടകത്തെ പറഞ്ഞയക്കും. അവിടെയുള്ള ആളുകൾക്ക് അത് ലഭിക്കാനും അങ്ങനെ അവർ അതിൽ നിന്ന് ഭക്ഷിക്കാനും വേണ്ടി. അങ്ങനെ ചില ആളുകൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും സഹായിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എങ്കിലും വലിയൊരു വിഭാഗം മുശ്രിക്കുകൾ അതിന് തയ്യാറായിരുന്നില്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞുപോയി. ഈ ഒരു സന്ദർഭം നമ്മൾ വിചാരിക്കുമല്ലേ, പരീക്ഷണങ്ങൾ കടുത്ത സന്ദർഭമാണ്. പക്ഷെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഇസ്ലാമിന് 2 നിലക്ക് ഈ കാലഘട്ടം നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് 2 നിലക്ക് ഈ കാലഘട്ടം നേട്ടമായി തീർന്നു. ഒന്നാമത്തെ കാര്യം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഈ കാലഘട്ടത്തിൽ ലഭിക്കാൻ തുടങ്ങി. നസ്രാനികളിൽ ചില ആളുകൾ റസൂലുള്ളാഹി അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ തന്നെ മുൻപ് മുസ്ലിമീങ്ങളോട് കടുത്ത നിലപാട് വെച്ചു പുലർത്തിയിരുന്ന പലരുടെയും മനസ്സ് മയപ്പെടാൻ തുടങ്ങി. ഇക്കണ്ട പരീക്ഷണമൊക്കെ അവർ അനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കിയിരുന്നു. ഒന്ന് അതായിരുന്നു. രണ്ടാമത്തേത്, മുശ്രിക്കുകളുടെ ഐക്യം അവർക്കുള്ളിൽ നിന്ന് തന്നെ തകരാൻ തുടങ്ങി. മുശ്രിക്കുകളിൽ ചിലർ തന്നെ സ്വയം ചോദിക്കാൻ തുടങ്ങി, ഇത്ര അധികം അവരെ ബുദ്ധിമുട്ടിക്കുക എന്നത് ശരിയാണോ? നമ്മൾ ഈ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമാണോ? നീതിയാണോ? എന്തു വലിയ ദുൽമാണ്, എന്തു വലിയ അതിക്രമമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കിടയിൽ തന്നെ സംസാരം ഉണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെ 2 നിലക്കത് മുസ്ലിമുകൾക്ക് നേട്ടമായി. ഒന്ന്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവാനത് കാരണമായി. രണ്ട്, മുസ്ലിമീങ്ങൾ അവർക്ക് എതിരെ നിന്നിരുന്ന മുശ്രിക്കുകൾ അവരുടെ ഉള്ളിൽ തന്നെ ഭിന്നിപ്പും പരസ്പരം അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കാൻ ഈ ഒരു കാലഘട്ടം കാരണമായിട്ടുണ്ട്. അങ്ങനെ 3 വർഷം ഈ അവസ്ഥയിൽ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെയാണ് കുറൈശികളിൽപ്പെട്ട നല്ല സ്വഭാവവും കുറച്ചൊക്കെ മനുഷ്യപ്പറ്റുമുള്ള ആളുകളിൽ ചിലർ ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ ഈ ചെയ്യുന്നത് എന്തു വലിയ ഗുരുതരമായ അപരാധമാണ്. അങ്ങനെ ഹിഷാം ഇബ്നു അമർ എന്നു പേരുള്ള കുറൈശികളിൽപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം സുഹൈർ ഇബ്നു അബി ഉമയ്യയുടെ അടുക്കലേക്ക് ചെന്നു. സുഹൈറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലേ സുഹൈർ, നിന്റെ ഇളാപ്പമാർ അവിടെ ഷാബു അബി താലിബിൽ കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തിന്നാൻ ഭക്ഷണമില്ല, നീ ഇവിടെ ഭക്ഷണം കഴിക്കാൻ. അവർക്ക് കല്യാണം കഴിക്കാൻ അനുവാദമില്ല, നീ ഇവിടെ നിന്റെ ഭാര്യമാരോടൊപ്പം ജീവിക്കാൻ. നീ എന്തു വലിയ സുഖത്തിലാണ്, നിന്റെ കുടുംബമല്ലേ അവിടെ പ്രയാസപ്പെടുന്നത്. അബൂജഹലിന്റെ ഇളാപ്പമാരെ ഇതുപോലെ അവിടെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അബൂജഹൽ സമ്മതിക്കുമായിരുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നമ്മളോട് ഇതൊക്കെ പറഞ്ഞത് അബൂജഹലാണല്ലോ. അബൂജഹലിന്റെ കുടുംബക്കാരെ ഇതേപോലെ അവൻ പ്രയാസപ്പെടുത്താൻ തയ്യാറാകുമോ? ഒരിക്കലും അവൻ തയ്യാറാവില്ല. അങ്ങനെ അദ്ദേഹം സുഹൈറിന്റെ അടുക്കൽ പോയി സംസാരിച്ചു. അപ്പോൾ സുഹൈർ പറഞ്ഞു, എനിക്കും നീ പറയുന്നതിനോട് യോജിപ്പുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയാളല്ലേ, ഞാൻ എങ്ങനെ ഈ കാര്യത്തിൽ ഇടപെടും? രണ്ടാമതൊരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങുമായിരുന്നു, ഈ ഒരു അതിക്രമം അവസാനിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ ഹിഷാം ഇബ്നു അമർ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരാൾ കൂടിയുണ്ട്, ആരാണ്? ഞാൻ തന്നെയാണ്, ഞാൻ നിന്റെ ഒപ്പം വരാം, നിന്നെ സഹായിക്കാൻ നിന്റെ പിന്നിൽ ഞാൻ തന്നെ കൂടി നിൽക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്ഗീന സാലിസ, മൂന്നാമതൊരാളും കൂടി വേണം, രണ്ടാളെ പോലെ മൂന്നാമതൊരാളും കൂടി വേണം. അങ്ങനെ ഹിഷാം അദ്ദേഹം ഖുറൈശികളിലെ നേതാക്കന്മാരിൽപ്പെട്ട മറ്റ് ആളുകളെ തേടി ചെന്നു. അദ്ദേഹം അൽമുത്തഈം ഇബ്നു അദി എന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നു. മുത്തഈം ഇബ്നു അദിയോട് ഇതുപോലെ തന്നെ സംസാരിച്ചു. മുത്തഈം പറഞ്ഞു, രണ്ടാളുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ടാമതൊരാളുണ്ട്, ആരാണ്? രണ്ടാമത്തെ ആൾ സുഹൈറുണ്ട്. എങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരാൾ കൂടി വേണം, മൂന്നാമതൊരാൾ ഞാനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ നാലാമതൊരാൾ കൂടി വേണം. യഥാർത്ഥത്തിൽ അവർക്ക് ഭയമായിരുന്നു, ഖുറൈശികൾക്കെതിരെ തിരിയാന്നുള്ളത് അവർ വളരെയധികം പേടിപ്പിച്ചിരുന്നു. ഇതുവരെ അവർ ഒട്ടകത്തിന്റെ പുറത്ത് ഭക്ഷണവുമായി നടന്നു പോകുമ്പോൾ അബൂജഹൽ അബൂലഹബിനെ പോലുള്ള ആളുകൾ അവരുടെ മുന്നിൽ വന്ന് നിൽക്കും. ഭക്ഷണം അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതെ, അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയാൽ നിന്നെ മക്കയിൽ നാളെ ഞാൻ വഷളാക്കി കളയും, നിന്നെ നാണം കെടുത്തി കളയും, ഞങ്ങളുടെ കരാറിനെതിരെ നിന്നാണ്. കരാറിനെതിരെ നിൽക്കാന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ അവർ മക്കയിലെ ഖുറൈശികൾ അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ 5 ആളുകൾ, അങ്ങനെ മൊത്തം 5 ആളുകൾ ഈ ഒരു കാര്യത്തിന് എതിരെ നിൽക്കാൻ അവർ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായി. അങ്ങനെ ഇവർ 5 പേരും മക്കയിൽ ഉയരമുള്ള ഒരു പ്രദേശത്ത് ഒരു മലയുടെ മുകളിൽ യോഗം കൂടി. സുഹൈർ പറഞ്ഞു, ഞാൻ ആദ്യം സംസാരിക്കാം, നാളെ ആദ്യമായി ഞാൻ സംസാരിക്കാം, പിന്നെ നിങ്ങൾ എന്നെ പിന്തുണച്ചാൽ മതി. അങ്ങനെ സുഹൈർ അദ്ദേഹം അടുത്ത ദിവസം കഅബയുടെ അടുക്കൽ പോയി 7 തവണ തവാഫ് ചെയ്തു. എന്നിട്ട് ഖുറൈശികൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇതാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അഹ്ല മക്ക, അല്ലയോ മക്കക്കാരെ, അന അഖുലു ത്വആം വനൽബസു ത്വിയാബ് വബനു ഹാഷിമിൻ ഹൽക ലാ യുബാഊന വലാ യുബ്താഉ മിൻഹും. അല്ലയോ മക്കക്കാരെ, നമ്മൾ ഇതാ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഇവിടെ വസ്ത്രം ധരിച്ച് സുഖകരമായി ജീവിക്കുന്നു, എന്നാൽ ഹാഷിം കുടുംബമാകട്ടെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഭക്ഷണം കഴിക്കാനോ കച്ചവടം ചെയ്യാനോ സാധനങ്ങൾ വാങ്ങിക്കാനോ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. വല്ലാഹി ലാ അഖ്ഉദു ഹത്താ തുഷഖ ഹാദിഹി സഹീഫത്തുൽ ഖാത്തിഅത്തുൽ ളാലിമ, കുടുംബബന്ധം മുറിക്കുന്ന അനീതി നിറഞ്ഞു നിൽക്കുന്ന ഈ 7 ഇവിടെ നിന്ന് ചീന്തി മാറ്റുന്നത് വരെ ഞാൻ ഇനി ഇരിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി അബൂജഹൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കദബ്ത വല്ലാഹി ലാ തുഷഖ, നീ പറഞ്ഞത് കളവാണ്, നീ കളനാണ്, ഒരിക്കലും ഈ കരാർ ഇവിടെ നിന്ന് കീറി മാറ്റാൻ ഞങ്ങൾ നിന്നെ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇന്നലെ കൂടിയ ഈ 5 ആളുകൾ, അതിൽപ്പെട്ട ഒരാളാണ് ജമാഅത്ത് ഇബ്നുൽ അസ്വദ്. ജമാഅത്ത് ഇബ്നുൽ അസ്വദ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൊണ്ട് പറഞ്ഞു, അൻത വല്ലാഹി അക്കദബ്, അബൂജഹൽ നീയാണ് കളവ് പറയുന്നത്. ഇത് എഴുതപ്പെട്ട അന്ന് മുതൽ തന്നെ ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിന്നോട് യോജിക്കാൻ തയ്യാറല്ല. അപ്പോൾ 3-ാമത്തെ ആൾ എഴുന്നേറ്റുന്നത്, അബുൽ ബുഖ്തരി അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ജമാഅ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾക്കാർക്കും ഇതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഈ അഞ്ചാളുകളും എഴുന്നേറ്റ് നിന്നു. അതോടുകൂടി പൊതുവെ എന്തൊരു കാര്യത്തിനും ആളുകൾ എതിരായി കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കുന്ന മാർഗം എന്ന് ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയും. അബൂജഹൽ പറഞ്ഞു, ഇത് ഇവർ മുന്നേ തന്നെ കൂടി ആലോചിച്ച് ചെയ്തതാണ്, ഇത് ഇവരുടെ ഗൂഢാലോചനയാണ്, ഇത് ഇവർ വേറെ എവിടുന്നോ ആലോചിച്ചു വന്നതാണ്. അങ്ങനെ ഇവർക്കിടയിൽ തർക്കം നടന്നുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു, അബൂ താലിബ്, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കൊരു വിവരം അറിയിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവരെഴുതിയ ആ കരാറിലെ ഏടുകൾ അത് ചിതലുകൾ തിന്നാവുന്ന അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ചിതലുകൾ അതിലെ എല്ലാ ഏടുകളും തിന്നു തീർത്തിരിക്കുന്നു, അള്ളാഹുവിന്റെ പേര് ബാക്കി നിൽക്കുന്ന ഭാഗം ഒഴികെ. ബാക്കി എല്ലാ ഏടുകളും ചിതലുകൾ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അബൂ താലിബ് ചോദിച്ചു, നിന്റെ റബ്ബ് തന്നെയാണോ നിന്നോട് ഇത് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അതെ സത്യമാണ്. അപ്പോൾ അബൂ താലിബ് ബനു ഹാഷിം കുടുംബത്തിലെ ചില ആളുകളെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഈ സംഭവം ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ അവർ കഅബയുടെ പരിസരത്തേക്ക് അബൂ താലിബും കൂട്ടരും കയറി വരുന്നത് മക്കയിലെ മുശ്രിക്കുകൾ കണ്ടു. അപ്പൊ അവർ ധരിച്ചു, അബൂ താലിബും കൂട്ടരും ബുദ്ധിമുട്ട് സഹിക്കവയ്യാതെ ഇനി മുഹമ്മദിന് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അബൂ താലിബ് അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മക്കാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് നമുക്ക് രണ്ടുപേർക്കും യോജിക്കാവുന്ന ഒരു കാര്യം പറയാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ എഴുതിയ ആ കരാറിന്റെ രേഖ കൊണ്ടുവരിക, നമുക്കതൊന്ന് നോക്കാം. അത് ശിറയുടെ ഗ്രന്ഥങ്ങൾ കാണാം. അബൂ താലിബ് അത് അങ്ങനെ പറയാനുള്ള കാരണം അബൂ താലിബിന് വലിയ ഉറപ്പില്ല, ഇത് ഇനി അഥവാ ചെതൽ തിന്നിട്ടില്ലെങ്കിലോ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി, ഉറപ്പ് വരുത്താൻ വേണ്ടി അബൂ താലിബ് പറഞ്ഞു, ആദ്യ ഏട് നിങ്ങൾ കൊണ്ടുപോയി, നമുക്ക് രണ്ടു പേർക്ക് യോജിക്കാവുന്ന ഒരു കാര്യം ചെയ്യാം. അങ്ങനെ അത് കൊണ്ടുവരാൻ പോയപ്പോൾ അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അതിലെ ഏടുകളെല്ലാം ചിതൽ തിന്നിട്ടുണ്ട് എന്നാ. അത് ചിതൽ തിന്നിട്ടുണ്ട് എന്ന മുഹമ്മദിന്റെ വാക്ക് സത്യമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇത് അവസാനിപ്പിക്കുക, നിങ്ങളുടെ കരാർ നശിച്ചു പോയിരിക്കുന്നു, നിങ്ങളത് അവസാനിപ്പിക്കുക. ഇല്ല, മുഹമ്മദ് പറഞ്ഞത് കളവാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടു നൽകാം, നിങ്ങൾ മുഹമ്മദിനെ കൊല്ലുകയോ അതല്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ മുഹമ്മദിനെ വെറുതെ വിടുകയോ ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനാണ്. അങ്ങനെ കുറേശികൾ സമ്മതിച്ചു. അങ്ങനെ അവർ കരാറ് എടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. കഅബയുടെ ഉള്ളിലാണ്, അതിന്റെ ചുവരുകളിലാണ് അത് തൂക്കിയിട്ടുള്ളത്. അവർ പോയി നോക്കിയപ്പോൾ ആ കരാറിന്റെ ഏടുകൾ തിന്നു കഴിഞ്ഞിട്ടുണ്ട്, ചിതല് ഭക്ഷിച്ചിട്ടുണ്ട്. ബിസ്മിക അല്ലാഹുമ്മ എന്ന ചില വാക്കുകൾ ഒഴികെ, അള്ളാഹുവിന്റെ വാക്ക് പേരുകളുള്ള ചില ഏടുകൾ ഒഴികെ ബാക്കിയെല്ലാം ചിതൽ ഭക്ഷിച്ചതായി അവർ കണ്ടു. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ഇത് കണ്ടപ്പോൾ അവർ എല്ലാ സന്ദർഭത്തിലും ചെയ്യാറുള്ളത് പോലെ, അബൂ താലിബ് നിന്നെ മുഹമ്മദ് അവന്റെ സിഹറിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, മുഹമ്മദിന്റെ സിഹറിൽ പെട്ടതാണിത്, അതല്ലാതെ ഇത് മുഹമ്മദിന് അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷേധിച്ചു. എങ്കിലും അബൂ താലിബ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളുടെ സമൂഹമേ, അലാമ നുഹ്ബസു വനുഹ്സർ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ തടുത്തു വെച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ ഉപരോധിച്ചിരിക്കുന്നത്? وقد بان الامر وتبين لكم انكم اولى بالظلم والقطيعه والاساءه. اذا നിങ്ങളുടെ ഏടുകൾ തന്നെ ചിതലുകൾ തിന്നിരിക്കുന്നു, നിങ്ങളാണ് അതിക്രമം ചെയ്തത്, നിങ്ങളാണ് കുടുംബബന്ധം മുറിച്ചത്, നിങ്ങളാണ് തിന്മകൾ പ്രവർത്തിച്ചത് എന്ന് ഇതിനേക്കാൾ വ്യക്തമായി ഇനി എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? ഇനി എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന് അബൂ താലിബ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കഅബയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻസുർന അല മൻ ളമന, അള്ളാഹുവെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ അവരുടെ കാര്യത്തിൽ ഞങ്ങളെ നീ സഹായിക്കണമേ, അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബ ബന്ധം തകർത്തവരെ അവർക്കെതിൽ നീ ഞങ്ങളെ സഹായിക്കണം. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ അൽ മുത്തഈമുബ്നു അദി അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഏട് അദ്ദേഹം കീറിക്കളയുകയും അങ്ങനെ ഖുറൈശികൾ അവർ ഉണ്ടാക്കിയ ആ കരാർ അത് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ബനു ഹാഷിമും ബനു അബ്ദുൽ മുത്തലിബും അവരിലെ ചില ആളുകൾ തങ്ങളുടെ വാള് പുറത്തേക്കെടുത്തുകൊണ്ട് അവർ കഅബയുടെ പരിസരത്തേക്ക് വരികയും അങ്ങനെ അതോടുകൂടി അവർ ഉണ്ടാക്കിയ ആ കരാർ അവസാനിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് കിട്ടി 10 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 10-ാമത്തെ വർഷത്തിലാണ് ഈ പറഞ്ഞ ഉപരോധം അവസാനിക്കുകയും മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. ഇതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം ബാറക നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.